ഹഗ്ഗായി പ്രവാചകൻ വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതാണ് ജനങ്ങളോട് അറിയിച്ചത്. വളരെ പ്രയാസപ്പെട്ട് ജനങ്ങളെ ഒന്നുണർത്തിയതാണ് അവൻ ആദ്യം ചെയ്തത്. എല്ലാവരും ഒത്തൊരുമിച്ച് ദേവാലയം പണിയുവാൻ തുടങ്ങിയപ്പോൾ പണി വളരെ എളുപ്പമായി. ഒറ്റ മാസം കൊണ്ട് അവർ വളരെയധികം വേലകൾ തീർത്തു. 16 വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന പണി ഇത്ര പെട്ടെന്ന് തീരുമെന്ന് ആരും സ്വപ്നം പോലും കണ്ടു കാണില്ല. പക്ഷേ അവരുടെ ഉത്സാഹത്തെ മുഴുവൻ തകർത്തു കളയത്തക്കവണ്ണം ഒരു സംഭവം ഉണ്ടായി. കുറെ പേർ മനസ്സ് മടുപ്പിക്കുന്ന വാക്കുകളാൽ സംസാരിച്ചു. സംസാരിച്ചെന്ന് മാത്രമല്ല, വയോധികന്മാരിൽ പലരും ഉച്ചത്തിൽ കരയുവാനും തുടങ്ങി. ഇത് കണ്ട ജനങ്ങളാകെ നിരാശിതരായി. ഇനിയും പണിതിട്ട് എന്ത് കാര്യം എന്ന് പോലും അവർ ആലോചിക്കുവാൻ തുടങ്ങുമ്പോൾ പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാട് വീണ്ടും അറിയിച്ചു. 16 വർഷം പണി മുടങ്ങിക്കിടന്നത് ശത്രുക്കളുടെ എതിർപ്പുകൾ കൊണ്ട്. നിരാശിതരായിട്ടാണെങ്കിൽ ഇപ്പോൾ ജനം നിരാശിതരായതിന് കാരണം സ്വന്തം ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കാതിരുന്നതിനാലാണ്. പക്ഷേ ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവവാഗ്ദത്തം നമ്മെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടുണ്ട്. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. തുടർന്നുള്ള വാക്യങ്ങൾ എത്ര ആശ്വാസകരമാണെന്നൊന്ന് ശ്രദ്ധിച്ച് 4-ാം വാക്യം ഞാൻ വായിക്കട്ടെ. ഇപ്പോഴോ സെരുബാബേലെ, ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവയെ, ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ, ധൈര്യപ്പെട്ടു വേല ചെയ്യുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഈ വാക്യത്തിൽ ദൈവം നൽകുന്ന ആഹ്വാനം 2 വിധത്തിലാണ്. 1-ാമത് അവൻ പറയുന്നു, ധൈര്യപ്പെടുക. ഈ വാക്ക് 3 പ്രാവശ്യം ഈ ഒരൊറ്റ വാക്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. രാഷ്ട്രത്തിന്റെ നേതാവിനോട് അവൻ പറയുന്നത് ധൈര്യപ്പെടുക എന്നാണ്. മതത്തിന്റെ നേതാവിനോടും പറയുന്നത് ധൈര്യപ്പെടുക എന്നാണ്. ജനങ്ങളോട് പറയുമ്പോൾ വേറെ എന്തെങ്കിലും പുതിയ ആശ്വാസമാകുന്നു നൽകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ തെറ്റി. നേതാക്കന്മാരോട് പറഞ്ഞ അതേ ആഹ്വാനം, ധൈര്യപ്പെടുക. അത് വളരെ ലളിതമായി പോയില്ലേ? പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ധൈര്യപ്പെടുക. നിങ്ങൾ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ധൈര്യപ്പെടുവാൻ പറഞ്ഞിട്ടുണ്ടോ? വെറും പാഴ്വാക്ക് പോലെ പറയുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഗൗരവമായി. പ്രിയ സുഹൃത്തെ, നാം ഇന്ന് ജീവിക്കുന്നത് വളരെയധികം വഷളത്വം നിറഞ്ഞൊരു ലോകത്തിലാണ്. ഒരു പ്രോത്സാഹനവും ലഭിക്കാത്ത ഈ ചുറ്റുപാടിൽ നമ്മുടെ പ്രചോദനം എന്താണ്? ദൈവവേല അനേക സ്ഥലങ്ങളിലും മന്ദീഭവിച്ച അവസ്ഥയിലാണ്. ഒരു ഉത്സാഹവും ഇല്ലാത്ത സ്ഥിതിയിൽ ജനങ്ങൾ മുൻപോട്ട് പോകുന്നു. ഒരു ചടങ്ങ് നിർവഹിച്ച് സംതൃപ്തിപ്പെടുന്ന ബഹുഭൂരിപക്ഷത്തെ കാണുമ്പോൾ നിരാശ തോന്നിപ്പോകുമില്ലേ? ഈ നിരാശാജനകമായ അന്തരീക്ഷത്തിന് എന്തോ ഒരു പരിഹാരം? ഇതാ ദൈവം നൽകുന്ന മറുപടി. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. നമ്മെ കൊണ്ടൊന്നും സാധ്യമല്ലെന്നും ദൈവത്താൽ അസാധ്യമായതൊന്നും ഇല്ല എന്നും നാം അംഗീകരിക്കണം. അവനിൽ ധൈര്യപ്പെടുക. അതെത്ര മനോഹരമായിരിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്, തീയുടെ ബലം കെടുത്ത് വാളിന്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. ലോകത്തിൽ ബലഹീനമായവയെ താൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞിട്ടില്ലേ? മനുഷ്യന് ഭോഷത്വമെന്ന് തോന്നുന്നവയെ ദൈവം തിരഞ്ഞെടുക്കുന്നു. കെട്ടിടത്തിന്റെ ഭംഗിയും വലിപ്പവും ഒന്നും നോക്കിയല്ല ദൈവം തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. പലരും ഗോപുരത്തിന്റെ പൊക്കം കൂട്ടുന്നത് തങ്ങളെ ആദ്യം ദൈവം കണ്ടോട്ടെ എന്ന് വിചാരിച്ചാണ്. എന്തുമാത്രം പണമാണ് കെട്ടിടങ്ങൾക്കായി കളയുന്നത്! പള്ളിക്കെട്ടിടങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ വൻ ദേവാലയങ്ങളിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതേസമയം പല കുഗ്രാമങ്ങളിലുമുള്ള ചെറിയ ചെറിയ ആരാധനാ സ്ഥലങ്ങൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ആളുകൾ തടിച്ചുകൂടുന്നു. അവിടെ ആവേശമുണ്ട്. ആളുകൾക്ക് പ്രവർത്തിക്കുവാനായി പ്രോത്സാഹനമുണ്ട്. ഈ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് എന്ന് തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ രാജ്യത്തെ പ്രസിദ്ധമായ ചില ദേവാലയങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഞായറാഴ്ചയും പ്രത്യേക ദിവസങ്ങളിലും മാത്രമേ അവിടെ ആളുകൾ കൂടി വരൂ. ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ എങ്ങാനും എന്തെങ്കിലും പ്രോഗ്രാം ക്രമീകരിച്ചാൽ ബെഞ്ചുകളും കസേരകളും ശൂന്യമായിരിക്കും. വരുന്ന ആളുകൾക്ക് തന്നെ 12 മിനിറ്റിൽ കൂടുതൽ പ്രസംഗം കേൾക്കുവാൻ സമയമില്ല. അതിനുള്ള ക്ഷമയില്ല. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൽ ശക്തിപ്പെടുക എന്നതാണ്. അതെ, യഹോവയിൽ ധൈര്യപ്പെടുക. ദൈവവചനത്തിൽ ഈ കാര്യം അനേകം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ പൗലോസ് യുവാവായ തിമത്തിയോസിന് എഴുതുമ്പോൾ ഇപ്രകാരം എഴുതി: എൻ്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. 2 തിമത്തിയോസ് 2:1. തിമത്തിയോസിന് എഴുതിയ 2 ലേഖനം വിശുദ്ധ പൗലോസിന്റെ അന്തിമ രചനയാണ്. വിശ്വാസത്തിൽ പൗലോസിന്റെ നിജപുത്രനായ തിമത്തിയോസിന് അവസാനത്തെ ദൂത് നൽകുമ്പോൾ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: നീ ദൈവത്തിന്റെ ഒരു മകനാണ്, ഇപ്പോൾ ശക്തിപ്പെടുക. എത്ര മനോഹരമായ പ്രോത്സാഹനത്തിന്റെ വാക്കുകളായിരിക്കണം അവ. ഒരുപക്ഷെ താങ്കൾ പറയുന്നുണ്ടാകും, എൻ്റെ പ്രവർത്തനം വളരെ ഒന്നും പ്രസക്തിയില്ലാത്തതാണ്, വളരെ ചെറിയൊരു കൂട്ടം മാത്രമേ എന്നോടൊപ്പമുള്ളൂ, അതുതന്നെ വളരുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല, എത്ര നാളായി ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, എന്താ ഒരു ഫലം, ഇനിയും ഇവിടെ തുടരണമോ എന്നല്ലേ താങ്കൾ ഇപ്പോൾ ചിന്തിക്കുന്നത്? സുഹൃത്തെ, സാത്താനാണ് താങ്കളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അവൻ പറയുന്നത് ശ്രദ്ധിക്കരുത്, അവൻ കള്ളനാണ്, അവൻ നിരാശ മാത്രമേ താങ്കൾക്ക് തരൂ. ഓരോരുത്തരും ചെയ്ത പ്രവൃത്തികളെ അളന്ന്, ആരാണ് വലിയവൻ, ആരാണ് ഒന്നും ചെയ്യാതെ കളിപ്പിച്ചിരുന്നതെന്നൊക്കെ അളക്കുന്ന അളവുകോൽ ദൈവത്തിന്റെ കരങ്ങളിലാണ്. അത് ഒരു മനുഷ്യന്റെയും കരത്തിൽ കൊടുത്തിട്ടില്ല. വൈക്കോൽ കൊണ്ട് പണിത വളരെയധികം സൗധങ്ങൾ ഇന്നുണ്ട്. അവ കാഴ്ചയ്ക്ക് വളരെ മനോഹരമാണ്. മറ്റുള്ളവർ കണ്ടാൽ ഹോ, എന്തു ഭയങ്കര പ്രവൃത്തി എന്ന് പറയും. എന്നാൽ അത് വൈക്കോലാണ്. എൻ്റെ പ്രയത്നങ്ങൾ വൈക്കോൽ സൗധങ്ങളാണോ? ഞാൻ പലപ്പോഴും ഇത് വിലയിരുത്താറുണ്ട്, പലപ്പോഴും ഭയപ്പെടാറുണ്ട്. അതിനകത്ത് കുറെ പൊന്നുണ്ട്. ഒരു വൈക്കോൽ കൂനയിൽ ഒരു സ്വർണ സൂചി നഷ്ടപ്പെട്ടാൽ അത് കണ്ടുപിടിക്കുവാൻ എത്ര പ്രയാസമാണെന്ന് താങ്കൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 2 ഏകദേശം ഒരേ നിറവുമാണല്ലോ. വലിപ്പമല്ല പ്രധാന കാര്യം എന്ന് ദൈവം വ്യക്തമാക്കുന്നു. നമ്മുടെ ദൈവം അരുളി ചെയ്യുന്നത്, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. 1 കൊരിന്ത്യർ 16:13 ഞാൻ വായിച്ചത്. കൊരിന്ത്യയിലുള്ള ഒരു കൂട്ടം ആത്മീയ ശിശുക്കൾക്കാണ് പൗലോസ് ഇതെഴുതിയത്. അവരുടെ ബാലിശമായ പ്രകൃതത്തിൽ നിന്നും വെളിയിൽ വരുവാനുള്ള ആഹ്വാനമാണ് വിശുദ്ധ പൗലോസ് നൽകുന്നത്. കർത്താവിൽ ശക്തിപ്പെടുക, അല്ലെങ്കിൽ ധൈര്യപ്പെടുക. ഇന്ന് ദൈവവേലയിലായിരിക്കുന്നവർക്ക് ഈ ധൈര്യമാണ് ആവശ്യം, ഇതേ ശക്തി. കൊരിന്ത്യ വിശ്വാസികളോട് പൗലോസ് അത്രയും പറഞ്ഞു നിർത്തിയില്ല. അവർക്ക് 2 ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഇപ്രകാരം എഴുതി: ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. 2 കൊരിന്ത്യർ 10:4. നാം എത്രമാത്രം പരിമിതികൾ ഉള്ളവർ ആയാൽ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു എങ്കിൽ ശക്തിയോടെ നമ്മെ എടുത്തുപയോഗിക്കുവാൻ ദൈവം മതിയായവനാണ്. ദൈവം എടുത്തുപയോഗിച്ചിട്ടുള്ള വിശുദ്ധന്മാർ എന്നും പല പരിമിതികൾ ഉള്ളവരായിരുന്നു എന്ന കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. വളരെ കുറച്ച് വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്നവർ, ഏതെങ്കിലും പ്രത്യേക രോഗത്താൽ നിരന്തരം കഷ്ടപ്പെട്ടിരുന്നവർ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചവർ, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. പക്ഷേ അവരെല്ലാം പ്രയോജനമുള്ളവരായതിന് ഒരു കാരണം, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ, ശക്തി പ്രാപിക്കുവാൻ പൂർണ്ണമായി ദൈവകരങ്ങളിൽ അവർ സമർപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 10:5-6 അപ്പോസ്തലൻ വീണ്ടും പറയുന്നത്, 2 കൊരിന്ത്യർ 10:5-6: അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിന് പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു. നിങ്ങൾ പുറമെയുള്ളത് നോക്കുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, താങ്കൾ ദൈവത്തോട് അനുസരണമുള്ള വ്യക്തി എന്ന് ഉറപ്പാക്കുക. താങ്കളുടെ പ്രവർത്തനം എത്ര വിശാലമെന്നോ എത്ര പരിമിതമെന്നോ ഉള്ളതൊരു പ്രശ്നമല്ല. നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു സംഗതി, ധൈര്യപ്പെടുക, അല്ലെങ്കിൽ ശക്തിപ്പെടുക എന്നുള്ളതാണ്. ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്, ശലോമോന്റെ ദേവാലയം പോലെ കാഴ്ചയ്ക്ക് അത്ര ഗംഭീരമൊന്നുമല്ല ഇപ്പോൾ ഈ പാപപ്പെട്ട ജനം പണിയിച്ച ദേവാലയം എന്നത് സത്യം തന്നെ. എനിക്കതറിയാം. പക്ഷേ നിങ്ങൾ ധൈര്യപ്പെടുക. ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കും. എല്ലാത്തിൻ്റെയും പുറകെ പോകരുത്. ദൈവത്തിൽ ധൈര്യപ്പെടുക, അവിടുന്ന് സഹായിക്കുവാൻ മതിയായവനാണ്. ഈ ഭാഗത്ത് മൂന്ന് പ്രാവശ്യം ധൈര്യപ്പെടുക ധൈര്യപ്പെടുക എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവം ആ ജനത്തിന് നൽകിയ ആദ്യത്തെ ആഹ്വാനം ധൈര്യപ്പെടുക എന്നതായിരുന്നു. രണ്ടാമത്തെ ആഹ്വാനം വേല ചെയ്യുവീൻ എന്നതായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കുവീൻ. ആരാണ് ഏറ്റവും മഹത്തായ വേല ചെയ്യുന്നതെന്ന് ദൈവം തന്നെ തീരുമാനിക്കട്ടെ. നാം എല്ലാം ഒരു ദിവസം സ്വർഗത്തിൽ ചെന്ന് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഈ കാലങ്ങളിൽ നാം വലിയവരെന്ന് ചിന്തിച്ചവരെക്കാൾ വലിയവർ, അതെ വലിയ വേല ചെയ്തവരെ ദൈവം മാനിക്കുന്നത് കാണാം. ഇതുകൊണ്ട് ആരും അവിടെ നിരാശപ്പെടും എന്ന് അർത്ഥമില്ല. ലോകപ്രശസ്തരായ പ്രസംഗകരെക്കുറിച്ച് നമുക്ക് വളരെയധികം അറിയാമായിരിക്കും. പക്ഷെ ആരും ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ഒരു പാവം സുവിശേഷ വേലക്കാരൻ ഏതെങ്കിലും കുഗ്രാമത്തിൽ ചെയ്യുന്ന വേല ദൈവത്തിന് അധികം സന്തോഷമാകും എന്നോർക്കണം. ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു ദിവസം നാമെല്ലാം സ്വർഗത്തിലായിരിക്കുമ്പോൾ ഈ ജീവസന്ദേശം പരിപാടി ശ്രദ്ധിച്ച് കർത്താവിനായി ജീവിക്കുവാൻ തീരുമാനമെടുത്ത ഒരു അമ്മച്ചിയുടെ പേര് കർത്താവ് വിളിച്ചിട്ട് പറയും, ഈ സ്ത്രീ റേഡിയോയിലൂടെ വചനം പഠിപ്പിച്ചപ്പോൾ എൻ്റെ ഭാഗത്തേക്ക് വന്നതാണ്, ഇന്ന് ഇവളാണ് ഏറ്റവും മാന്യായ വ്യക്തി. അപ്പോൾ ഒരുപക്ഷെ ഞാനും ചുറ്റും നോക്കി പറയും, അയ്യോ ഞാൻ അന്ന് പ്രസംഗിച്ചപ്പോൾ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ ഇത്? പക്ഷേ അവളെപ്പറ്റി ഞാൻ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലല്ലോ. ഇവർ ഒരു കത്ത് പോലും എനിക്ക് എഴുതിയില്ലല്ലോ. ഞാൻ മാത്രമല്ല, അവിടെ നിന്ന് ആരും അവളെ ഒരുപക്ഷെ അറിഞ്ഞിരുന്നില്ലായിരിക്കും. ഒരു കഴിവും ഇല്ലാത്ത സ്ത്രീ എന്ന് നാട്ടുകാർ മുദ്രയടിച്ചിരുന്നവർ. അവൾക്കാകെ ഉണ്ടായിരുന്നത് ഒരു മകൻ മാത്രം. അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയതാണ്. വളരെ പാടുപെട്ട് ആ സ്ത്രീ ആ മകനെ വളർത്തി. ദൈവഭയമുള്ളവനായി ആ കുട്ടി വളർന്നു വന്നു. എന്നിട്ട് ആ അമ്മ തൻ്റെ മകനെ അങ്ങ് ദൂരെ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് ആരും അറിയാതെ കിടന്നിരുന്ന ഒരു കൂട്ടം ഗോത്രക്കാരുടെ ഇടയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അയച്ചു. ആ അമ്മ പട്ടിണി കിടന്നു, കഷ്ടപ്പെട്ടും പണമുണ്ടാക്കി ആ മകന് വേണ്ടി പണം അയച്ചു കൊടുത്തു. ആ മകന്റെ അവിടുത്തെ പ്രവർത്തനം ആശ്ചര്യജനകം തന്നെയായിരുന്നു. അവൻ ആ ഗോത്രത്തെ മുഴുവൻ കർത്താവിനായി നേടി. അനേകായിരങ്ങൾ നിത്യജീവന്റെ അവകാശികളായി. തൻ്റെ അവസാന കാലത്ത് അമ്മച്ചി ആ മകന്റെ കൂടെ പോയി അവിടെ താമസിച്ച് അവിടെ നടക്കുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ, അവിടെ നടക്കുന്നതായിട്ടുള്ള ആരാധനകൾ, തനിക്ക് അവരോട് സംസാരിക്കുവാൻ ഭാഷ അറിയില്ല എങ്കിലും താൻ അവരോട് കൂടെ ജീവിച്ചു. ആ അമ്മ വിശ്വസ്ത ആയിരുന്നതിനാൽ ഇത് സംഭവിച്ചു. ആയിരങ്ങളോട് ദൈവവചനം സംസാരിക്കുവാൻ ആ സ്ത്രീക്ക് അവസരം ലഭിച്ചില്ല, അവൾക്കത് അറിയില്ലായിരുന്നു. പക്ഷേ ഒരാളോട് സംസാരിക്കുവാൻ അവർക്ക് അവസരം ലഭിച്ചു. അത് മാത്രമാണ് ദൈവം അവളോട് ചോദിച്ചതും. അത് അവൾ വിശ്വസ്തതയോടെ ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകളോട് സുവിശേഷം പ്രസംഗിച്ച് നടന്നവരെക്കാൾ അവൾ മാനിക്കപ്പെട്ടു എന്ന് അന്ന് ഒരുപക്ഷെ നിങ്ങളും മനസ്സിലാക്കും. ആ ദിവസം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറന്ന് ശരിക്ക് കാണുവാൻ പോകുകയാണ് അവൻ അരുളി ചെയ്യുന്നത്. ധൈര്യപ്പെടുക, വേല ചെയ്യുക. നാം ഓരോരുത്തരും ഈ ജീവിതത്തിൽ നിർവഹിക്കുവാൻ ദൈവം നൽകിയ വേല നാം വിശ്വസ്തതയോടെ ചെയ്തേ മതിയാകൂ. നമ്മെ ഏൽപ്പിച്ചിട്ടില്ലാത്തത് ഒരിക്കലും നമ്മോട് ദൈവം ചോദിക്കില്ല എന്ന കാര്യം നാം മറന്നുപോകരുത്. നമ്മെ ഏൽപ്പിച്ചതിൽ നമുക്ക് വിശ്വസ്തരാകാം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സമയം, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്ത്, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ജോലി, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സ്വാധീനം, ഇവയെല്ലാം എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് മാത്രമാണ് ദൈവം നോക്കുന്നത്. ധൈര്യപ്പെടുക എന്നും വേല ചെയ്യുവീൻ എന്നുമുള്ള ആഹ്വാനങ്ങൾക്ക് ശേഷം ദൈവം നൽകുന്ന അനുഗ്രഹീത വാഗ്ദത്തം, ഉത്തേജനം എത്രയോ ഉന്നതമാണ്. ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഈ ഭാഗത്തെ നാം ഓർത്തിരിക്കേണ്ട ഒരു സത്യം എന്തെന്നാൽ, ശലോമോന്റെ ദേവാലയം നശിപ്പിക്കപ്പെടുന്നതിന് വളരെ മുൻപ് തന്നെ അതിലുണ്ടായിരുന്ന ദൈവസാന്നിധ്യം, ദൈവത്തിന്റെ തേജസ്, അത് ഷെക്കേന നീക്കപ്പെട്ടിരുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ബാബിലോന്യർ വന്ന് നശിപ്പിച്ച യെരുശലേം ദേവാലയം ദൈവ തേജസ് ഇല്ലാത്ത ഒന്നായിരുന്നു. സാധാരണ ഒരു കെട്ടിടം എന്ന് മാത്രം അതിനെക്കുറിച്ച് പറഞ്ഞാൽ മതി. മനശയുടെ കാലത്ത് ആ ഷെക്കേന മാറ്റപ്പെട്ടു എന്ന അഭിപ്രായമാണ് എനിക്ക് എന്നുമുള്ളത്. മറ്റേതൊരു രാജാവിനേക്കാളും അധികം മ്ലേച്ഛത പ്രവർത്തിച്ച വഷളനായിരുന്നു മനശ്ശെ. അവന്റെ കാലത്ത് മുൻപെങ്ങും താണിട്ടില്ലാത്ത വിധം ഇസ്രായേൽ ധാർമ്മികമായി അധപ്പതിച്ചു. ഈ പറഞ്ഞ സമയത്ത് ദൈവത്തിന്റെ തേജസ് മാറ്റപ്പെട്ടില്ലായിരുന്നെങ്കിൽ അത് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇതിനേക്കാൾ അധപ്പതിച്ച വേറൊരു സമയം ഞാൻ കാണുന്നില്ല. ഞാൻ ഈ ചിന്തിക്കുന്നത് ശരിയാണെങ്കിൽ ദൈവത്തിന്റെ കാണപ്പെടുന്ന സാന്നിധ്യം, അതേ തേജസ്, ബാബിലോന്യർ വന്ന് യെരുശലേം നശിപ്പിക്കപ്പെടുന്നതിന് 125 വർഷം മുൻപ് അന്നത്തെ ദേവാലയത്തെ വിട്ടുപോയിരുന്നു. എന്നിട്ടും അവിടെ ആരാധന നടന്നിരുന്നു. എന്നിട്ടും അത് വലിയ ദേവാലയമായി കണ്ട് ആളുകൾ കൂടി വന്നിരുന്നു. ഒരു കാര്യം വ്യക്തമാകുന്നത് എന്തെന്നാൽ, ഹഗ്ഗായിയുടെ സമയത്ത് ദേവാലയം പണിതുയർത്തുമ്പോൾ നിന്ന് കരഞ്ഞതായ ഈ വയോധികന്മാർ കണ്ടിരുന്ന ശലോമോന്റെ ദേവാലയം ദൈവ തേജസ് ഇല്ലാത്ത ഒന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ ആ ദേവാലയത്തിന്റെ പുറമെയുള്ള ഭംഗി മാത്രമേ കണ്ടിരുന്നുള്ളൂ. ദൈവം പണ്ടേ അതിനെ വിട്ടുപോയിരുന്നു എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അതിന്റെ യഥാർത്ഥ തേജസ് ഒന്ന് വേറെയായിരുന്നു. ആ ഷെക്കേന പണ്ടേ അവിടെ നിന്നും അത് മാറ്റപ്പെട്ടിരുന്നു. ശലോമോന്റെ ദേവാലയത്തിന്റെ പുറമെയുള്ള മഹത്വം അപാരം തന്നെയായിരുന്നു. അതിന് ഒരു സംശയവും വേണ്ട. പൊന്നുകൊണ്ടും തങ്കം കൊണ്ടും അലങ്കരിച്ചിരുന്ന ആ ദേവാലയം തീർച്ചയായും കണ്ണുകൾക്ക് കൗതുകം നൽകുന്നതായിരുന്നു. അതുമായി ഒരു വിധത്തിലും താരതമ്യപ്പെടുത്താവുന്നതായിരുന്നില്ല സെരുബാബേലിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ചുകൊണ്ടിരുന്ന ഈ പാവപ്പെട്ട കെട്ടിടം. അതുകൊണ്ട് ഹഗ്ഗായിയുടെ സമയത്ത് നിരാശപ്പെട്ടു പോയ ആ ആലയപ്പണിക്കാരോട് ദൈവം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ പണിതുയർത്തുന്ന ഈ ദേവാലയം ഒന്നുമില്ല എന്നത് സത്യമാണ് ലോകപ്രകാരം നോക്കുമ്പോൾ, പുറമെ നോക്കുമ്പോൾ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. അതാണ് ഏറ്റവും അനുഗ്രഹീതമായ അവസ്ഥ. ദൈവത്തോടുകൂടി അല്ലാത്ത അതിഗംഭീരമായ ദേവാലയത്തെക്കാൾ ദൈവത്തോടുകൂടിയ, അതെ, ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കഴിയുന്ന ഒരു ചെറിയ കെട്ടിടം, അതാണ് അത്യുത്തമം. അത് ഒരുപക്ഷെ ആ ആരാധന നടക്കുന്നത് ഒരു വൃക്ഷച്ചുവട്ടിലായിരിക്കാം, കന്നുകാലിക്കൂട് വൃത്തിയാക്കി അതിനകത്താകും എന്നുമുള്ള സ്ഥിതി ഇത് തന്നെയാണ്. ആകാശം മുട്ടുന്ന ഗോപുരങ്ങളും വിപുലാലങ്കൃതമായ കെട്ടിടങ്ങളും ഉണ്ടെങ്കിൽ എല്ലാമായി എന്ന് കരുതരുത്. സംഭാവന കൊടുത്തിട്ട് ഇടാൻ സ്ഥലമില്ലാത്തതിനാൽ ആവശ്യമില്ലാത്തിടത്തൊക്കെ ഫാൻ അങ്ങിട്ടിരിക്കുക. ലൈറ്റ് സംഭാവനയായി കൊടുത്തിട്ട് അത് ഫിക്സ് ചെയ്യുവാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് വേണ്ടാത്തടത്തും കൂടെ ഫിക്സ് ചെയ്തിരിക്കുക. നോക്കണേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നരിച്ചീറും പ്രാവും ചിലന്തിയും മാത്രമാണ് ആഴ്ചയുടെ 6 ദിവസവും സ്വൈര്യവിഹാരം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മേൽക്കൂര പുല്ലുമേഞ്ഞ് എത്രയോ ആരാധനാ സ്ഥലങ്ങളിൽ ജനങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ മാധുര്യം രുചിച്ചറിയുന്നു. ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നു. ആത്മസംതൃപ്തിയിൽ ആരാധിച്ച് ജനങ്ങൾ മടങ്ങിപ്പോകുന്നു. ഇത് പട്ടണങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും എല്ലാം കാണുവാൻ കഴിയുന്ന ഒരു സത്യമത്രേ. യാഥാർത്ഥ്യം എന്തെന്നും അത് മനസ്സിലാക്കുവാനുമുള്ള ശരിയായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കുന്നത് എന്തെന്നും ദൈവം അനുഗ്രഹിക്കാത്തത് എന്തെന്നും നാം പ്രത്യേകം അറിഞ്ഞിരിക്കണം. പുറമേയുള്ള ഈ ഭംഗിയൊക്കെ മനുഷ്യന് മതി. ദൈവം ഹൃദയങ്ങളെയാണല്ലോ നോക്കുന്നത്. നമ്മുടെ ആന്തരിക സൗന്ദര്യം വർദ്ധിക്കുവാൻ നമ്മുടെ സ്വഭാവങ്ങൾ ദൈവത്തിന്റെ സ്വഭാവത്തോട് അനുരൂപമാക്കാം നമുക്ക്. ഞാൻ 2:5 കൂടി വായിക്കട്ടെ, ശ്രദ്ധിച്ചാട്ടെ. 2:5, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പീൻ. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഹഗ്ഗായി പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ച് ജനങ്ങൾ പണിതുയർത്തിക്കൊണ്ടിരിക്കുന്ന ദേവാലയം കാഴ്ചയ്ക്ക് അത്ര നല്ലതല്ലെങ്കിലും ദൈവം പറയുന്നു, എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട വിപുലാലങ്കൃതമായ ഒരു ദേവാലയത്തെക്കാൾ എത്രയോ നല്ലതാണ് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ചെറിയ സ്ഥലം. പരിശുദ്ധാത്മാവിന്റെ പഴയ നിയമത്തിലെ ശുശ്രൂഷയും പുതിയ നിയമത്തിലെ ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം ആകുന്നു നാം ഇവിടെ കാണുന്നത്. പഴയ നിയമകാലങ്ങളിൽ അവൻ തന്റെ ജനത്തിന്റെ ഇടയിൽ വസിക്കുകയായിരുന്നു. ഇന്നോ അവൻ വിശ്വാസികളിൽ വസിക്കുന്നു. വ്യക്തിപരമായി നമ്മിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്കുള്ള ഏറ്റവും വലിയ പ്രയോജനങ്ങളിൽ ഒന്നത്ര ഈ പറഞ്ഞത്. എത്ര അനുഗ്രഹീതമായ സ്ഥിതി! അവൻ ആശ്വാസപ്രദനാകുന്നു. 5 ദൈവം വീണ്ടും പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ്. അന്ന് അവർക്ക് ഭയപ്പെടുവാൻ കാരണമില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഇന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളായ നമുക്ക് ഭയപ്പെടുവാൻ ഒരു കാരണവുമില്ല. സ്നേഹവാനായ ഒരു പിതാവ് കൂടെയുണ്ടെങ്കിൽ പിന്നെ മകന് ഭയപ്പെടുവാൻ ഒരു കാരണവുമില്ല. ആരും കൂടെയില്ല എന്ന ചിന്തയാണ് നമ്മുടെ ഭയത്തിൻ്റെ മുഖ്യ കാരണം. അവിടുന്ന് എല്ലായ്പ്പോഴും കൂടെയിരിക്കുന്ന കർത്താവാണ്, അവിടുന്ന് നല്ല പിതാവാണ്, നമ്മെ കൈപിടിച്ച് നടത്തുന്ന നല്ല അപ്പച്ചൻ. അവനിൽ ശരണപ്പെട്ടിട്ടുള്ള ആരും ഒരു നാളും ഏകരായിട്ടില്ല. ഏകാന്തതയിലായാൽ പോലും അവർ കർത്താവിൻ്റെ സാന്നിധ്യം അറിയുമ്പോൾ സന്തോഷത്താൽ തുള്ളിച്ചാടും. താങ്കളുടെ അനുഭവം അതാണോ സുഹൃത്തേ?